ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. അപ്പോസ്തലനായ പൗലൂസ് രചിച്ച ഏറ്റവും ചെറിയ ലേഖനമായ ഫിലേമോന്റെ ലേഖനത്തെ ആസ്പദമാക്കിയാണ് തുടർന്നുള്ള ക്ലാസ്സുകളിൽ നാം ചിന്തിക്കുവാൻ പോകുന്നത്. അപ്പോസ്തലനായ പൗലൂസിൻ്റെ പേര് വെച്ചെഴുതിയ ഒടുവിലത്തെ ലേഖനമാണ് ഫിലേമോന്റെ ലേഖനം. ഒരിക്കൽ ഫിലേമോന്റെ വീട്ടിൽ നിന്ന് ഒളിച്ചോടിയ ഒനോസിമോസ് എന്ന അടിമയ്ക്ക് വേണ്ടി പൗലൂസ് അയാളുടെ ഉടമസ്ഥനായിരുന്ന ഫിലേമോന്റെ പേർക്ക് അയക്കുന്ന ഒരു ശുപാർശ കത്താണ് ഈ ലേഖനം. ഒരിക്കൽ അവൻ പ്രയോജനമില്ലാത്തവൻ ആയിരുന്നു. തൻ്റെ യജമാനൻ്റെ വകയിൽ എന്തോ അപഹരിക്കുകയോ മറ്റു വിധത്തിൽ അയാളോട് കുറ്റം കാണിക്കുകയോ ചെയ്തിരുന്നു. യജമാനൻ്റെ വീട്ടിൽ നിന്നും ഒളിച്ചോടിപ്പോയ ശേഷം സുരക്ഷിതത്വത്തിനു വേണ്ടി ജനതവിഡമായി തീർന്ന റോം നഗരത്തിൽ വന്ന് പാർത്തു. തൻ്റെ യജമാനൻ്റെ മാനസാന്തരത്തിന് കാരണഭൂതനും തനിക്ക് പരിചിതനുമായ പൗലോസിനെ അവൻ അന്വേഷിച്ച് കണ്ടെത്തി. പൗലോസിൽ നിന്നും സുവിശേഷം കേട്ട ഒനേസിമോസ് മാനസാന്തരപ്പെട്ടൊരു ദൈവവൈതലായി തീർന്നു. വീണ്ടും ജനനത്തിൻ്റെ അനുഭവത്തോടുകൂടി ഒരു പുതിയ വ്യക്തിയായി രൂപാന്തരപ്പെട്ട ഇവൻ പൗലോസിന് വളരെ പ്രയോജനമുള്ള ഒരുവനായി. കുറേ കാലം പൗലോസിനെ ശുശ്രൂഷിച്ചുകൊണ്ട് റോമിൽ തന്നെ പാർത്തു. യജമാനൻ്റെ അടുക്കൽ അവൻ തിരിച്ചു ചെല്ലേണ്ടത് അത്യാവശ്യമാണെന്ന് ഇരുവർക്കും ബോധ്യമായി. വിശ്വസ്തനും പ്രിയനുമായ സഹോദരൻ എന്ന് കൊലോസിയർ 4:9 ഒനേസിമോസിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നു. കൊലോസിയർക്കുള്ള ലേഖനം തിഹിക്കോസിൻ്റെ കയ്യിൽ കൊടുത്തയച്ചപ്പോൾ ഒനേസിമോസിനെയും കൂട്ടി കൂട്ടാളിയായിട്ട് അയച്ചിരുന്നു. ഈ കത്തും ഇതേ രീതിയിലാണ് കൊടുത്തയച്ചത്. ഒനേസിമോസിനെ ഈ കത്തുമായി തനിയെ അയക്കാതെ തിഹിക്കോസിനോടൊപ്പം അയച്ചത് സുരക്ഷിതത്വത്തിനു വേണ്ടിയായിരുന്നു. ഒളിച്ചോടുന്ന അടിമകളെ പിടികിട്ടിയാൽ കഠിനമായ ശിക്ഷ അക്കാലത്ത് നൽകുമായിരുന്നു. ചിലപ്പോൾ നിർദയമായ രീതിയിൽ വധശിക്ഷ തന്നെ നൽകുമായിരുന്നു. ഏത് ഹീനപാപിയോടും ക്ഷമിക്കുന്ന ദൈവസ്നേഹത്തിൻ്റെ ആഴം ഈ ലേഖനത്തിൽ നിന്ന് ഗ്രഹിക്കാം. സമൂഹത്തിൽ ഉന്നതന്മാരെയും ഇടനിലക്കാരെയും മാത്രമല്ല ഏറ്റവും താണ നിലവാരമുള്ളവരെയും ക്രിസ്തുവിങ്കലേക്ക് നേടുവാൻ ഈ കത്ത് ശുശ്രൂഷകന്മാരെ ഉത്തേജിപ്പിക്കട്ടെ. മാനസാന്തരപ്പെടുന്ന പാപി ഏത് നിലവാരത്തിൽ ഉള്ള ആളായാലും സ്വർഗം സന്തോഷിക്കും, ഭൂവാസികളും സന്തോഷിക്കട്ടെ. ആകയാൽ സമൂഹത്തിലെ ഏറ്റവും പാവപ്പെട്ട വിശ്വാസികളോടും ആർദ്രതയും മനസ്സലിവും കാണിപ്പാനുള്ള മനോഭാവം, അവരെ നേർവഴിക്ക് നടത്തുവാനും അവരുടെ ഉന്നത നിലവാരത്തിനു വേണ്ടി പരമാവധി പരിശ്രമിക്കുവാനും കർത്തൃദാസന്മാർക്ക് ഉത്തരവാദിത്വമുണ്ട്. അപ്രകാരം കൃപയാൽ രക്ഷിക്കപ്പെട്ട ദൈവമക്കളും തങ്ങളെ രക്ഷയെങ്കിലേക്ക് നടത്തിയവരെ ബഹുമാനിക്കുകയും ആത്മീയ ഗുരുക്കന്മാരെയും പിതാക്കന്മാരെയും അനുകരിക്കുകയും ആദരിക്കുകയും ചെയ്യേണ്ടതാണ്. ഈ കാര്യങ്ങൾ ഈ ലേഖനത്തിൽ നിന്ന് നമുക്ക് പഠിക്കുവാൻ കഴിയും. സർവോപരി പിതാവായ ദൈവത്തിൽ നിന്നും പാപനിമിത്തം അകന്നുപോയവരായി നമുക്ക് വേണ്ടി യേശു ക്രിസ്തു വഹിക്കുന്ന മധ്യസ്ഥതയുടെ ശരിയായ ഒരു ചിത്രമാണ് ഇവിടെ നാം ദർശിക്കുന്നത്. സുവിശേഷത്തിൻ്റെ രൂപാന്തര ശക്തിയും ക്രിസ്തീയ സാഹോദര്യത്തെ ബന്ധവും എവ്വിധം വർണ്ണിക്കേണ്ടു. കൊലോസ് ലേഖനത്തിൽ നിന്നും നമുക്കത് കാണുവാൻ കഴിയുന്നുണ്ട്. 1 മുതൽ 3 വരെയുള്ള വാക്യങ്ങൾ ഫിലേമോന്റെ ലേഖനത്തിൽ നമ്മുടെ ശ്രദ്ധയെ തിരിക്കുക. ക്രിസ്തുവേശുവിൻ്റെ ബദ്ധനായ പൗലോസാണ് ഈ കത്തെഴുതിയത്. ഏതെങ്കിലും കുറ്റം ചെയ്തതിൻ്റെ ഫലമായി തടവുവാസം അനുഭവിക്കേണ്ടി വരുന്നത് ഏറ്റവും ലജ്ജാകരവും അപമാനവുമാണ്. എന്നാൽ ക്രിസ്തുയേശുവിൻ്റെ ഒരു ബദ്ധനായി തീരുക എന്നത് ഏറ്റവും അഭിമാനവും അഭികാമ്യവുമായ ഒരു കാര്യമാണ്. ക്രിസ്തീയ വിശ്വാസം, സുവിശേഷ പ്രസംഗം എന്നിവ മൂലമാണ് പൗലോസ് തടവിലായത്. ക്രിസ്തുവിൻ്റെ സുവിശേഷ നിമിത്തം കാരാഗ്രഹവാസം അനുഭവിക്കുന്ന ഒരു ദൈവവൃത്തിൻ്റെ അപേക്ഷ മനസാക്ഷിയുള്ള ആർക്കും തന്നെ നിഷേധിക്കാനാവില്ല. വിശേഷിയ ഒരു ക്രിസ്തീയ വിശ്വാസിയും ശുശ്രൂഷകനുമായ ഫിലേമോൻ വളരെ ഗൗരവമായി തന്നെ ഈ അപേക്ഷ സ്വീകരിച്ചേ തീരൂ. സീനിയർ അപ്പോസ്തോലനായ പൗലോസും ജൂനിയർ അപ്പോസ്തോലനായ തിമത്യോസും ചേർന്നാണ് ഈ കത്തെഴുതുന്നത്. പൗലോസ് മൂലം ക്രിസ്തീയ വിശ്വാസത്തിലേക്ക് വന്ന തിമത്യോസിനെ ആദ്യ നാളുകളിൽ സംബോധന ചെയ്തിരുന്നത് മകൻ, പ്രിയമകൻ, നിജപുത്രൻ എന്നൊക്കെ ആയിരുന്നു. എന്നാൽ പ്രായം കൊണ്ടും ആത്മീയ പരിചയം കൊണ്ടും കുറച്ചുകൂടെ വളർച്ചയിലെത്തിയ തിമത്യോസ് ഇപ്പോൾ സഹോദരനായ തിമത്യോസ് എന്ന സംബോധനയ്ക്ക് അർഹനായി തീർന്നതിൽ അതിശയിപ്പാനൊന്നുമില്ല. ഫിലേമോനും അപ്പേയ്ക്കും അർക്കിപ്പോസിനും കൂടെയാണ് കത്തെഴുതിയിരിക്കുന്നത്. ഫിലേമോനാണ് ഗ്രഹനാഥൻ. ആകെയിലത്ര ഫിലേമോൻ എഴുതിയ ലേഖനം എന്ന് മുഖവരിയിൽ കാണുന്നത്. കത്തിലെ വിഷയം സംബന്ധിച്ച് മുഖ്യമായി തീരുമാനമെടുക്കേണ്ടതും ഫിലേമോൻ തന്നെയാണ്. ദൈവത്തെയും ദൈവജനത്തെയും സ്നേഹിക്കുന്നവൻ എന്ന അർത്ഥമാണ് ആ പേരിനുള്ളത്. അവൻ പൗലോസിന് പ്രിയനും കൂട്ടുവേലക്കാരനുമായി തീർന്നു. തീത്തോസ് 1:8 കാണും പ്രകാരം ഫിലേമോനും ഒരു സൽഗുണപ്രിയനായിരുന്നു. സുവിശേഷ ഘോഷണത്തിൽ വിശ്വസ്തതയോടെ പോരാടുന്ന പൗലോസ് എന്ന സഹപടൻ്റെ ഒരപേക്ഷയെ ഫിലേമോൻ യാതൊരു കാരണവശാലും നിഷേധിക്കുകയില്ല. ആത്മീയ ഗോളത്തിൽ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോലനായ പൗലോസ് എത്ര ആദരവോടുകൂടെയാണ് സഹപ്രവർത്തകരെ സംബോധന ചെയ്യുന്നത് എന്ന് കാണുക. ഒരേ യജമാനന്റെ നുഖത്തിൻ്റെ കീഴിൽ അധ്വാനിക്കുന്ന ദാസന്മാർ പരസ്പരം സ്നേഹത്തിലും സഹകരണത്തിലും കഴിയുന്നത് ശുഭവും മനോഹരവുമാണ്. സുവിശേഷ ഘോഷണത്തിൽ ഫിലേമോന്റെ കൂട്ടാളിയും സഹധർമ്മിണിയുമായ അപ്പ്യയുടെ പേരുകൂടെ ചേർത്തിരിക്കുന്നത് പ്രയോജനപ്രദമാണ്. ഒനേസിമോസ് ആ കുടുംബത്തിൽ വരുത്തിവെച്ച നഷ്ടത്തിനും ദുഃഖത്തിനും അവളൊരു സാക്ഷിയായിരുന്നുവല്ലോ. അർക്കിപ്പോസ് ഫിലേമോന്റെ മകൻ തന്നെയായിരുന്നുവെന്നും അല്ല സഹശുശ്രൂഷകനായിരുന്നുവെന്നും ഉള്ള അഭിപ്രായക്കാരുണ്ട്. ഏതായിരുന്നാലും ഫിലേമോനും കുടുംബ അംഗങ്ങൾക്കും ആ വീട്ടിലെ സഭയ്ക്കും ഒനേസിമോസ് വരുത്തിയ വിനകൾക്ക് പരിഹാരം കണ്ടെത്തിയേ തീരൂ. എല്ലാവരുമായി നിരപ്പ് പ്രാപിക്കണം. ആകയാൽ ലേഖന മുഖവരിയിൽ അവരുടെ എല്ലാം നാമങ്ങൾ ഉച്ചരിച്ചത് ഉചിതമായിരിക്കുന്നു. കർത്ത ശുശ്രൂഷകന്മാർക്കുള്ള രണ്ട് നാമങ്ങൾ ഈ ഭാഗത്ത് കാണാം. ഒന്ന് കൂട്ടുവേലക്കാർ, രണ്ട് സഹപടന്മാർ. ദൈവത്തിൻ്റെ ശുശ്രൂഷകന്മാർ ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരായിരിക്കുന്നു. ഒന്ന് കോരിന്ത്യർ 3:9 നാം കാണുന്നു. അവർ ഭടന്മാർ അഥവാ പടയാളികളാണെന്ന് 2 തിമൊഥെയൊസ് 2:2 കാണുന്നു. അവരുടെ പേരിന് അനുസരിച്ചുള്ള മാന്യതയും അധ്വാനവും ഉണ്ടായിരിക്കേണ്ടതാണ്. ക്രിസ്തുയേശുവിനെ നല്ല ഭടന്മാർ കഷ്ടം സഹിക്കേണ്ടവരാണ്. പട ചേർത്തവനെ പ്രസാദിപ്പിക്കേണ്ടതിന് യാതൊരു പടയാളിയും ജീവനകാര്യത്തിൽ കുടുങ്ങിപ്പോകുന്നില്ല. ദൈവത്തിൻ്റെ കൂട്ടുവേലക്കാരും ക്രിസ്തുവിൻ്റെ സഹപടന്മാരും പരസ്പരം സഹകരണത്തിൽ കഴിയേണ്ടവരാണ്. ദൈവം ഏൽപ്പിച്ച ശുശ്രൂഷകൾ നിറപടിയായി നിവർത്തിപ്പാൻ അവർ അന്യോന്യം കരങ്ങളെയും ഹൃദയങ്ങളെയും ബലപ്പെടുത്തേണ്ടതാണ്. ജഡത്തിൻ്റെ ആയുധങ്ങൾ ഉപയോഗിച്ചല്ല, ആത്മീയ ആയുധങ്ങൾ കൊണ്ടാണ് അവർ അടരാടേണ്ടത്. തങ്ങളെ ഏൽപ്പിച്ച ആട്ടിൻകൂട്ടത്തിന് വേണ്ടി അവർ ഒരു നാൾ ദൈവസന്നിധിയിൽ കണക്ക് കൊടുക്കേണ്ടവരാണ്. എബ്രായർ 13:17 ഇക്കാര്യം സൂചിപ്പിച്ചിരിക്കുന്നു. ഇടയന്മാർ എന്ന നിലയിൽ അവർ ആട്ടിൻകൂട്ടത്തിന് മാതൃകകളെയായിരിക്കണം. പടയാളികൾ എന്ന നിലയിൽ അവർ പട ചേർത്തവനെ പ്രസാദിപ്പിക്കണം. ഫിലേമോന്റെ ഭവനത്തിൽ ഒരു നഷ്ടം ഉണ്ടായത് വിഷമസന്ധിയായി തീർന്നു എങ്കിലും അവിടുത്തെ ആരാധനയോ ആത്മീയ അന്തരീക്ഷവും മുടങ്ങിയില്ല എന്നുള്ളത് പ്രത്യേകം കുറിക്കൊള്ളണം. ഏത് പ്രതിസന്ധിയെ തരണം ചെയ്യേണ്ടി വന്നാലും ദൈവത്തോടും ദൈവമക്കളോടുമുള്ള നമ്മുടെ ബന്ധത്തിന് മുടക്കം വന്നുകൂടാ. ഭക്തന്മാരുടെ കുടുംബജീവിതം ഒരു കൊച്ചു പറുദീസയാണ്. ദുഷ്ടന്മാരുടെ കുടുംബമോ ഒരു കുട്ടി നരകമാണ്. ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി തന്നെ കൂടി വ്യാപരിക്കും. അല്പസമയത്തെ നഷ്ടവും ദുഃഖവും സദാകാലത്തേക്കുള്ള സന്തോഷത്തിന് കാരണമായി മാറും. ക്ഷമിപ്പാനും സഹിപ്പാനും നിരപ്പാകുവാനും ആത്മീകന്മാർ സർവദാ സന്നദ്ധരായിരിക്കണം. പൗലോസിൻ്റെ ഇതര ലേഖനങ്ങളിലെ പോലെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് ഈ ലേഖനവും തുടങ്ങിയിരിക്കുന്നത്. സ്വർഗസ്ഥനായ ദൈവത്തെ ന്യായാധിപൻ, രാജാവ്, സൃഷ്ടാവ്, സംരക്ഷകൻ എന്ന് തുടങ്ങി പല നിലകളിൽ ചിത്രീകരിക്കുന്ന മതങ്ങൾ ഇന്ന് ഭൂമിയിലുണ്ട്. ഈ കാര്യങ്ങളെല്ലാം വിശുദ്ധ വേദപുസ്തകം സമ്മതിക്കുന്നു. എന്നാൽ അതിലെല്ലാം ഉപരിയായി ദൈവം കരുണാസമ്പന്നനായ ഒരു പിതാവ് കൂടെയാണെന്ന പരമാർത്ഥം വിശുദ്ധ വേദപുസ്തകത്തിൽ മാത്രമാണ് വ്യക്തമായി വെളിപ്പെടുത്തിയിരിക്കുന്നത്. യേശു ക്രിസ്തു നമ്മുടെ കർത്താവാണ്. യേശുവിനെ കർത്താവെന്ന് വായികൊണ്ട് ഏറ്റുപറയുമ്പോഴാണ് ഒരു പാപി രക്ഷിക്കപ്പെടുന്നത്. റോമർ 10:9 വിശ്വാസികൾ ക്രിസ്തുവിനെ കർത്താവായി ഹൃദയത്തിൽ വിശുദ്ധീകരിക്കേണ്ടതാണ്. 1 പത്രോസ് 3:14 അതിൻ്റെ അർത്ഥം നമ്മുടെ ജീവിതത്തിൻ്റെ യജമാനനും ഉടമസ്ഥനുമായി നാം കർത്താവിനെ കാണണം എന്ന് തന്നെ. യേശു ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തോടുള്ള ബന്ധത്തിൽ ഈ ഭൂമിയിലെ ജനങ്ങളെ മുഴുവനായി നാലായി തിരിക്കാം. 1. യേശുവിനെ കർത്താവായി അംഗീകരിക്കാത്തവരും അവൻ്റെ കൽപ്പനകൾ ഒന്നും അനുസരിക്കാത്തവരുമായ ആളുകൾ, ഇവർ അജ്ഞരായ അഥവാ ദുഷ്ടരായ പാപികളാണ്. 2. യേശുവിനെ കർത്താവെന്ന് വിളിക്കുമെങ്കിലും അവൻ്റെ കൽപ്പനകൾ ഒന്നും അനുസരിക്കാത്ത ഒരു കൂട്ടം, ഇവരാണ് കപടഭക്തന്മാർ. 3. യേശുവിനെ കർത്താവായി അംഗീകരിക്കയില്ല എങ്കിലും അവൻ്റെ കൽപ്പനകളെ ഇഷ്ടപ്പെട്ട് ആചരിക്കുന്നവർ, ഇവരാണ് മതഭക്തന്മാർ. 4. യേശുവിനെ കർത്താവെന്ന് അംഗീകരിക്കുകയും അവൻ്റെ കൽപ്പനകളെ ആചരിക്കുകയും ചെയ്യുന്നൊരു കൂട്ടർ, ഇവരത്ര യഥാർത്ഥ ഭക്തർ. അവർക്ക് മാത്രമേ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയുകയുള്ളൂ. പിതാവായി ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും ഫിലേമോനും അവൻ്റെ ഭവനത്തിലെ എല്ലാ അംഗങ്ങൾക്കും ആ ഭവനത്തിലെ സകല സഭാവിശ്വാസികൾക്കും കൃപയും സമാധാനവും ആശംസിച്ചുകൊണ്ടാണ് ലേഖനത്തിൻ്റെ തുടക്കം. ആശംസയിൽ പരിശുദ്ധാത്മാവിൻ്റെ പേര് ഉൾപ്പെടുത്തിയിട്ടില്ല എങ്കിലും അദൃശ്യനായ ആത്മാവാണ് പിതാവാം ദൈവത്തിൽ നിന്നും കർത്താവായ യേശുവിൽ നിന്നുമുള്ള സകല അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രായോഗികമാക്കി തീർക്കുന്നതെന്ന് സംശയം എന്നെ പറയാം. കൃപയും സമാധാനവും ഹൃദയത്തിൽ സൂക്ഷിപ്പാൻ നമുക്ക് ഉത്തരവാദിത്വമുണ്ട്. തൽസമയത്ത് സഹായത്തിനുള്ള കൃപ പ്രാപിപ്പാൻ നാം ധൈര്യത്തോടെ കൃപാസനത്തോടെ അടുത്തിയേലണം. എബ്രായർ 4:16, പ്രാർത്ഥിക്കുന്ന ദൈവജനങ്ങളുടെ ഹൃദയത്തിൽ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നിറയും. ഫിലിപ്പിയർ 4:7, ആത്മീയന്മാർ ആത്മീയ അനുഗ്രഹങ്ങൾക്കാണ് മുൻതൂക്കം കൊടുക്കേണ്ടത്. ഓരോ പ്രാദേശിക സഭയിലുമുള്ള എല്ലാ അംഗങ്ങളിലും ദൈവത്തിൻ്റെ കൃപയും സമാധാനവും വ്യാപരിച്ചാൽ സഭയിലെ അന്തരീക്ഷം എത്ര മെച്ചമായിരിക്കും. വൻ പ്രതികൂലങ്ങളുടെയും പ്രതിസന്ധികളുടെയും നടുവിൽ കൃപയും സമാധാനവും നമ്മിലേക്ക് പകരുന്ന യഹോവ വാഴ്ത്തപ്പെട്ടവൻ. മറ്റെല്ലാം നഷ്ടപ്പെട്ടാലും ദൈവകൃപ നമ്മിൽ നിന്ന് കുറഞ്ഞു പോകാതിരിപ്പാൻ നാം സൂക്ഷിക്കണം. ഒനേസിമോസിനെ പോലെ കുറ്റം ചെയ്തവരോട് ക്ഷമിക്കണമെങ്കിൽ കൃപയും സമാധാനവും നമ്മിൽ വ്യാപരിച്ചേ തീരൂ. കൃപയും സമാധാനവും നഷ്ടപ്പെട്ടാൽ ഉടൻ പകയും വിദ്വേഷവും ഹൃദയത്തിൽ നിറയും. ദൈവം ക്രിസ്തുവിൽ നമ്മുടെ അപരാധങ്ങൾ നമ്മോട് ക്ഷമിച്ചതുപോലെ നാം മറ്റുള്ളവരുടെ അപരാധങ്ങൾ ക്ഷമിക്കേണ്ടതാണ്. ഇതോടൊപ്പം എഴുതി അയച്ച കൊലോസ് ലേഖനത്തിലും ഇതേ ആശയം പ്രതിബിംബിക്കുന്നു. കേവലം ഒരു അധ്യായം മാത്രമുള്ള ഈ ചെറു ലേഖനത്തെ 4 ഭാഗമായി തിരിച്ചു പഠിക്കാവുന്നതാണ്. 1-3 വരെ അഭിവാദന വചനങ്ങൾ, 4-7 വരെ കൃതജ്ഞതയുള്ള വചനങ്ങൾ, 8-20 വരെയുള്ള വാക്യങ്ങൾ അപേക്ഷയുടെ വചനങ്ങൾ, 21-25 വരെയുള്ള വാക്യങ്ങളിൽ ഉപസംഹാര വചനങ്ങൾ. അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തോളൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിക്കൊണ്ടല്ല ഇവിടെ അഭിവാദനം ആരംഭിക്കുന്നത്. ക്രിസ്തുവേശുവിന് വേണ്ടി തടവിലാക്കപ്പെട്ട ഒരു ഭൃത്യൻ അഥവാ ബദ്ധൻ എന്ന നിലയിലാണ്. അങ്ങനെയെങ്കിൽ കർത്താവിൻ്റെ നാമത്തിൽ ഏത് ത്യാഗവും സഹിപ്പാൻ ഫിലേമോനും മനസ്സുണ്ടാകണം. പ്രിയനും കൂട്ടുവേലക്കാരനും എന്ന് ഫിലേമോനെ സംബോധന ചെയ്യുമ്പോൾ പരോക്ഷമായി താഴെ പറയുന്ന വിഷയത്തിൽ അവൻ്റെ സഹകരണം ആവശ്യപ്പെടുകയായിരുന്നു. ഇവിടെ പറയുന്ന അപ്പയുടെ നാമം തിരുവെഴുത്തിൽ മറ്റെങ്ങും കാണുന്നില്ല. അർക്കിപ്പോസിൻ്റെ നാമം കൊലോസ്യർ 4:17 കാണുന്നുണ്ട്. ഫിലേമോൻ്റെ ഭവനത്തിൽ ഒരു സഭാ കൂടിവരവ് നടന്നു എന്നുള്ളത് സ്പഷ്ടമാണ്. എന്നാൽ പട്ടണത്തിലെ പൊതുസഭയുമായി ഈ കുടുംബസഭയ്ക്ക് ബന്ധം എന്തായിരുന്നു എന്ന് നാം അറിയുന്നില്ല. ആദിമ നൂറ്റാണ്ടിൽ ഭവനത്തിലെ കൂടിവരവ് ഒരു സാധാരണ സംഭവമായിരുന്നു. റോമർ 16:5, 1 കൊരിന്ത്യർ 16:19, കുടുംബ പ്രാർത്ഥന പോലും ഇല്ലാത്ത ഭവനങ്ങളുടെ നിലവാരം എത്ര ശോചനീയമാണ്. ഇവിടെ കുടുംബങ്ങളിൽ സഭാ കൂടിവരവുണ്ടായിരുന്നതായിട്ടല്ലേ നാം കാണുന്നത്. ക്രിസ്തുയേശുവിൻ്റെ ബദ്ധൻ എന്ന പ്രയോഗം എഫേസ്യർ 3:1, 4:1, 2 തിമൊഥെയൊസ് 1:8 എന്നീ വാക്യങ്ങളിലും കാണുന്നുണ്ട്. തടവുകാരൻ എന്നതാണ് അതിൻ്റെ അർത്ഥം. സഹപടൻ എന്ന പ്രയോഗം ഇവിടെയും ഫിലിപ്പിയർ 2:25 മാത്രമേ കാണുന്നുള്ളൂ. ആത്മീയ ശുശ്രൂഷയിൽ സഹകരിച്ചുള്ള പ്രവർത്തനത്തിന് വലിയ വിലയുണ്ട്. പുറപ്പാട് 17:12 മോശയുടെ കരങ്ങളെ താങ്ങിയ രണ്ടുപേരെ നാം കാണുന്നു. കർത്താവിൻ്റെ പൗരോഗ്യത്തെ പ്രാർത്ഥനയിൽ സഹകരണ ശുശ്രൂഷയുടെ ആവശ്യം നന്നായി പ്രതിധ്വനിക്കുന്നു. യോഹന്നാൻ 17-ാം അധ്യായത്തിലെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പല പ്രാവശ്യം നമ്മുടെ കർത്താവ് പ്രസ്താവിച്ചത് പിതാവേ നാം ഒന്നായിരിക്കുന്നത് പോലെ ഇവരും ഒന്നാകേണം എന്നുള്ളത് തന്നെ. ഇങ്ങനെ ദൈവിക ശുശ്രൂഷകന്മാരുടെ പരസ്പര ആത്മീയ ബന്ധവും കൂട്ടായ്മയും അനുസ്യൂതം തുടരുവാൻ സർവശക്തനായി ദൈവം ഈ വചനങ്ങളിലൂടെ നമ്മെ പ്രബോധിപ്പിക്കുന്നു. ആയതിന് ദൈവമായ കർത്താവ് എല്ലാ പ്രിയപ്പെട്ടവർക്കും കൃപ നൽകട്ടെ. പത്രോസ് അപ്പോസ്തോലൻ 11 പേരോട് കൂടെ നിന്ന് പ്രസംഗിച്ചത് തൻ്റെ ശുശ്രൂഷയുടെയും പ്രസംഗത്തിൻ്റെ വിജയത്തിന് കാരണമായി തീർന്നിരിക്കുന്നു. ഇങ്ങനെ ഈ അഭേദ്യമായ ബന്ധത്താൽ നാം ഒന്നിച്ച് നമ്മുടെ കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുവാൻ ഇടയാകട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.